ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം ടോം ജോസഫ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
എല്ലാവരും ഒരുപാട് ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു സമയമാണിത്. നാടിനെ അപേക്ഷിച്ച് ഇവിടെ പലതരം ഷോപ്പിംഗ് ഉണ്ട്. ഇതിലൊന്നാണ് ഇൻട്രസ്റ്റ് ഫ്രീ ഷോപ്പിംഗ്. അപ്പോൾ ടോം, ആദ്യം തന്നെ ഈ ഇൻട്രസ്റ്റ് ഫ്രീ ഷോപ്പിംഗ് എന്താണെന്ന് ഒന്ന് വ്യക്തമാക്കാമോ?
ഇൻട്രസ്റ്റ് ഫ്രീ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി അത് ഒരു വിലപിടിപ്പുള്ള കൺസ്യൂമർ വൈറ്റ് ഗുഡ്സോ ടിവിയോ ഫ്രിഡ്ജ് കമ്പ്യൂട്ടർ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഫർണിച്ചർ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് കടകൾ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. നമുക്കിപ്പോ 2 വർഷത്തെ ഇൻട്രസ്റ്റ് ഫ്രീ ആണ് ആ കമ്പനി തരുന്നതെങ്കിൽ ആ 2 വർഷത്തിനുള്ളിൽ നമ്മൾ മേടിച്ച സാധനത്തിന് നമ്മൾ പലിശ കൊടുക്കേണ്ട. ഇത് 3 വർഷത്തേക്കാണ് ഇൻട്രസ്റ്റ് ഫ്രീ ഷോപ്പിംഗ് എങ്കിൽ ആ 3 വർഷത്തേക്ക് നമുക്ക് പലിശ കൊടുക്കേണ്ട. ആ കാലാവധിക്കുള്ളിൽ നമ്മൾ നമ്മുടെ പണം തിരിച്ചടയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പലിശയും കൊടുക്കാതെ നമ്മ ആ വസ്തു നമ്മുടെ സ്വന്തമാകും. നമ്മളിപ്പോ കാറ് മേടിച്ച് ആ കാർ ഇപ്പൊ നമ്മൾ 5 വർഷത്തേക്ക് നമ്മൾ ആ 5 വർഷത്തിനുള്ളിൽ നമ്മൾ അടച്ച് തീർത്തിരിക്കണം. പക്ഷെ ഇൻട്രസ്റ്റ് ഫ്രീ ഷോപ്പിങ്ങിന് നമ്മൾ ആ കാലാവധിക്കുള്ളിൽ അടച്ച് തീർത്തിരിക്കണം എന്നൊരു നിബന്ധനയില്ല. ആ കാലാവധി വരെ നമ്മൾക്ക് പലിശ കൊടുക്കണ്ട. പക്ഷെ അത് കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റ് ഫ്രീ ആയിരിക്കില്ല.
ഓക്കെ, ഇതിൽ എന്തെങ്കിലും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ?
ഇൻട്രസ്റ്റ് ഫ്രീ ഷോപ്പിംഗ് ആക്ച്വലി ഇന്ന് വളരെ സർവ്വസാധാരണമാണ്. അത് പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്പർ വൺ കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇതിലൊരു എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് 100% ഈ ഇൻഡസ്ട്രി പർച്ചേസിങ്ങിന് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ മേടിക്കുന്ന വസ്തു, ഒരു ഉദാഹരണം ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ $1,000 ഒരു ലാപ്ടോപ്പ് മേടിക്കുവാണെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രി ഷോപ്പിംഗിൽ മേടിക്കുമ്പോൾ അതിനൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ഫീ ഒരു $100 ഉണ്ടെങ്കിൽ 10% എസ്റ്റാബ്ലിഷ്മെന്റ് ഫീ ആയി കഴിഞ്ഞു അതിന്റെ, നമ്മുടെ മേടിക്കുന്ന വസ്തുവിന്റെ. അതുപോലെ ഇതിനൊരു ആനുവൽ ഫീയോ അല്ലെങ്കിൽ മന്ത്ലി മെയിൻ്റനൻസ് ഫീ മിക്കവാറും പ്രൊവൈഡേഴ്സ് ചാർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ വർഷം $50 ആനുവൽ ഫീ ഉണ്ടെങ്കിൽ, നമ്മുടെ 2 വർഷമാണ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് എങ്കിൽ, നമ്മൾ ഓൾറെഡി $100 എസ്റ്റാബ്ലിഷ്മെന്റ് ഫീക്ക് കൊടുത്തു കഴിഞ്ഞു. $50 വെച്ച് 2 വർഷം $100 ആയി, $200, അതായത് 20% വില നമ്മൾ ഓൾറെഡി നമ്മൾ കോസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റും ആനുവൽ ആനുവൽ ഫീസിൽ നമ്മൾ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു ആനുവൽ കോസ്റ്റോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റോ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്ര പെർസെന്റ് ആണ്, എത്ര ഡോളറാണ്? അപ്പം നമ്മൾ മേടിക്കുന്ന തുകയുടെ അനുസരിച്ചിരിക്കും നമ്മൾ ആ ഡിസിഷൻ എടുക്കേണ്ടത്. ആ എസ്റ്റാബ്ലിഷ്മെന്റ് ഫീ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് വേർത്ത് ആണോ? ആനുവൽ ഫീ ഉണ്ടോ, ആനുവൽ ഫീ ഉണ്ടെങ്കിൽ അത് വേർത്ത് ആണോ? അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പൈസ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിലവാക്കും. അതാണ് ഒന്നാമത്തെ ഏറ്റവും ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം. ഈ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റ് ഫ്രീ കാലാവധി തീരുമ്പം ഇതിനൊരു വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. നോർമൽ നമ്മുടെ ആവറേജ് നമ്മുടെ ഇരിക്കുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ ഇൻട്രസ്റ്റ് ഓസ്ട്രേലിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15% തുടങ്ങി ഒരു 24% വരെയാണ്. പക്ഷെ ആവറേജ് ഇൻട്രസ്റ്റ് ഫ്രീ ഷോപ്പിംഗ് നടത്തുമ്പം ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കഴിയുമ്പോഴുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 30% ആണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും വലിയ ഫാക്ടർ, ആ കാലാവധിക്കുള്ളിൽ നമുക്ക് അടച്ചു തീർക്കാൻ പറ്റുമോ? അടച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. അടച്ചു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഭീമമായ തുക നമ്മൾ പലിശയായിട്ട് അടയ്ക്കേണ്ടി വരും. ആക്ച്വലി നമ്മൾ കടയിൽ പോയി നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ മേടിക്കുന്നതിലും എക്സ്പെൻസീവ് ആയിട്ട് ചിലപ്പം വരാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും നമ്മൾ ഇൻട്രസ്റ്റ് ഫ്രീ ഷോപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല ഡീല് അവരോട് ക്യാഷ് കൊടുത്താൽ ചിലപ്പോൾ കിട്ടും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ വൈറ്റ് ഗുഡ് സാധനങ്ങൾക്ക് അവരോട് കടയിൽ പോയി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുവാണ് ഞാൻ ക്യാഷ് ആണ് പേ ചെയ്യുന്ന പറഞ്ഞാൽ അവർ എക്സ്ട്രാ ഡിസ്കൗണ്ട് അവർ തരാൻ സാധ്യതയുണ്ട്. ആ ഡിസ്കൗണ്ട് സാധാരണ രീതിയിൽ അവർ നമ്മൾ ഇൻഡസ്ട്രി പർച്ചേസ് ചെയ്യുവാണെങ്കിൽ തരാറില്ല. സോ ഈ 3 ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം ഇൻഡസ്ട്രി ഷോപ്പിംഗ് നമ്മൾ സൈൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ്.
ഓക്കെ, അപ്പോൾ ഇത്തരം ഷോപ്പിംഗിൽ ചില സ്റ്റോറുകൾ ഇൻഡസ്ട്രി സ്റ്റോർ കാർഡ് നൽകുന്നത് കണ്ടിട്ടുണ്ട്. ഈ സ്റ്റോർ കാർഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
ഓക്കെ, ഈ സ്റ്റോർ കാർഡ് ബേസിക്കലി ഒരു ബ്രാൻഡഡ് കാർഡാണ്. അപ്പൊ ഈ മിക്ക ഇങ്ങനെയുള്ള റീറ്റെയിൽ സ്ഥാപനങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് പ്രൊവൈഡറുമായിട്ട് ടൈപ്പ് കാണും, അവരുടെ ക്രെഡിറ്റ് കാർഡാണ് ബേസിക്കലി അവർ സ്റ്റോർ കാർഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ നമ്മൾ ഇൻഡസ്ട്രി ഷോപ്പിംഗിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ, സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ഇൻഡസ്ട്രി ഷോപ്പിംഗിന്റെ ഇതില്ലാത്തത് കൊണ്ട് ഫർണിച്ചറോ വൈറ്റ് ഗുഡ്സോ മേടിക്കുന്ന കടകളിലായിരിക്കും നമ്മൾ സാധാരണ ഇൻഡസ്ട്രി ഷോപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കടയിൽ നമ്മൾ ഇൻഡസ്ട്രി ഷോപ്പിംഗിന്റെ ഭാഗമായിട്ട് സ്റ്റോർ കാർഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമ്മളൊരു കടയിൽ ഒരു $3,000 ഷോപ്പ് ചെയ്യുന്നു, ഒരു ഫർണിച്ചർ മേടിക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു ടിവിയോ എന്തെങ്കിലും മേടിക്കുന്നു, നമുക്ക് അവർ കാർഡ് തരുന്നു, ഈ 3,000 ഇൻഡസ്ട്രി ഷോപ്പിംഗിന്റെ തരുന്നു. പക്ഷെ നമുക്ക് $5,000 ക്രെഡിറ്റ് ലിമിറ്റ് വെച്ച് നമുക്ക് ഒരു കാർഡ് തരുവാണെങ്കിൽ ആ ഡിഫറൻസ് 2,000 ഇൻട്രസ്റ്റ് ഫ്രീ അല്ല, 3000 നമ്മൾ ഈ ടിവിക്ക് വേണ്ടി മുടക്കി, ബാക്കി 2000 നമുക്ക് ലിമിറ്റഡ്, നമുക്ക് അതുകൊണ്ട് എന്ത് സാധനം എവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കും, സാധാരണ ഒരു മാസ്റ്റർ കാർഡോ വിസ കാർഡോ പോലെ. പക്ഷെ ആ ഡിഫറൻസ് ഇൻട്രസ്റ്റ് ഫ്രീ അല്ല, അത് നമ്മൾ ആ 45 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 56 ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ അത് ഇൻട്രസ്റ്റ് ഫ്രീ അല്ല, ആ തുകയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും.
ഓക്കെ, ഇനി മറ്റൊരു കാര്യമുള്ളത് ഗിഫ്റ്റ് കാർഡ്സ് ആണ്. ഇവിടെ നമുക്കറിയാം ബർത്ത്ഡേക്കും അതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സമ്മാനമായി ഗിഫ്റ്റ് കാർഡ് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ഇതിൽ എന്തെങ്കിലും ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ടോം?
ഗിഫ്റ്റ് കാർഡ് ഇതിനകത്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനകത്ത് ഈ സാധാരണ നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കുന്ന ഗിഫ്റ്റ് കാർഡുകളാണെങ്കിൽ സാധാരണ ആൾക്കാരത് ഫുള്ളായിട്ട് യൂസ് ചെയ്യും. പല വലിയ കമ്പനികൾ, ഇപ്പൊ നമ്മൾക്ക് ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ മേജർ റീറ്റെയിൽ കമ്പനികളൊക്കെ, കോൾസും വൂൾവർത്സും അങ്ങനെയുള്ള കമ്പനികളൊക്കെ സാധാരണ നമുക്ക് സമയത്തിനുള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിന്റെ എക്സ്പയറി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് അതിന്റെ എക്സ്പയറി എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ്റും. ഈവൻ വലിയ കമ്പനികളാണെങ്കിൽ നമ്മുടെ എക്സ്പയറി ചെയ്ത് കഴിഞ്ഞ് വിളിച്ചാൽ പോലും അവർ പലപ്പോഴും കൺസിഡർ ചെയ്ത് അത് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് അതിന്റെ പീരീഡ്. പക്ഷെ ചെറിയ ചെറിയ ബിസിനസ്സുകളുടെ ഗിഫ്റ്റ് കാർഡ് ആണെങ്കിൽ അത് പലപ്പോഴും നടന്നു തരത്തില്ല, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതൊരു കോസ്റ്റ് കാണും. ഇങ്ങനെ പല ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗിഫ്റ്റ് കാർഡ് കൊടുക്കും.
ഓ, അപ്പോൾ ഈ ഗിഫ്റ്റ് കാർഡ്സ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞെന്ന് കരുതി അതെടുത്ത് കളയാതെ പകരം സ്റ്റോറിൽ വിളിച്ചാൽ ഒരു വർഷത്തേക്ക് അവരത് എക്സ്റ്റെൻഡ് ചെയ്ത് തരും അല്ലേ?
അതെ, ഇപ്പൊ ഒരു പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ഗിഫ്റ്റ് കാർഡിനെ. ഇപ്പൊ നമ്മൾക്ക് ആക്ച്വലി പ്രീ ലോഡഡ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഗിഫ്റ്റ് കാർഡായിട്ട് കൊടുക്കാൻ പറ്റും, അതൊരു നല്ല ഓപ്ഷൻ ആണ്. അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിസയോ മാസ്റ്റർ കാർഡോ അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു സ്ഥാപനത്തിൽ റെസ്ട്രിക്റ്റഡ് അല്ല, നമുക്ക് വേണ്ട എമൗണ്ട് അത് ലോഡ് ചെയ്യാം, അപ്പൊ അതിന് എക്സ്പയറി ഇല്ല. അങ്ങനെ പല ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ നമ്മൾ കൊടുക്കുന്നവർക്ക് ഒന്നുകൂടെ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട് ഈ പ്രീ ലോഡഡ് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുവാണെങ്കിൽ.
ഓക്കെ, നമ്മളിപ്പോൾ പലതരം ഷോപ്പിംഗിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ കോൾസ്, വൂൾവർത്ത് അല്ലെങ്കിൽ ടാർഗറ്റ് പോലുള്ള സ്റ്റോറുകൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാറുണ്ട്. അപ്പോൾ ഇത് കടയിൽ പോയി വാങ്ങുന്നതിലും നല്ലതാണെന്ന് പറയാൻ സാധിക്കുമോ?
സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ന് ആക്ച്വലി ഒരു ഒരു നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. ഗ്രോസറി ഷോപ്പിംഗ് ഓൺലൈനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ആ നമ്മൾ ചിലപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലുള്ള സ്പെഷ്യലും ഓൺലൈനിലുള്ള സ്പെഷ്യലും രണ്ടായിരിക്കും. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്, അത് നമുക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മൾ പ്രൈസ് നമ്മൾ ഡിസൈഡ് ചെയ്തു, ഈ പ്രൈസ് നമുക്ക് വർത്താണെന്ന് നോക്കുവാണ്. ഇതാണ് അത് നല്ലതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഫ്രഷ് ഫുഡ് മേടിക്കുമ്പോൾ നമ്മൾ ഓൺലൈനിൽ നമ്മളിപ്പോൾ ഒരു ആപ്പിൾ ഓർഡർ ചെയ്യുവാണ്, നമ്മൾ കണ്ടുപോയി മേടിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഫ്രഷ് ഫുഡിൽ ഒരിക്കലും നമുക്ക് ഓൺലൈനിൽ കിട്ടത്തില്ല. നമ്മളിപ്പം ബേക്ക്ഡ് ബീൻസോ അല്ലെങ്കിൽ പാസ്റ്റയോ അങ്ങനെയുള്ള സാധനങ്ങൾ ഓൺലൈൻ മേടിക്കുന്നതും നമ്മൾ പോയി മേടിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പക്ഷെ ഫ്രഷ് ഫ്രൂട്ട് വെജിറ്റബിൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ നേരിട്ട് കണ്ട് മേടിക്കുന്നതും ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നതിൽ നമ്മളൊരു ഒരു ഇമോഷണൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പൊ കമ്പനി നമുക്ക് തരുന്ന പ്രോഡക്റ്റ് തീർച്ചയായിട്ടും ടോപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് അവര്. പക്ഷെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ നല്ല വ്യത്യാസമുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, പ്രൈസിന്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന പ്രൈസ് ഈ നമ്മൾ കടയിൽ പോയി നോക്കുവാണെങ്കിൽ നമ്മൾ കോഫി മേടിക്കാൻ പോകണം, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കോഫി ഷെൽഫിൽ ആ ഷെൽഫിൽ നമ്മൾ മുമ്പ് നോക്കുമ്പോൾ നമുക്ക് എല്ലാ പ്രൈസിലും നമുക്ക് അവിടെ കമ്പയർ ചെയ്യാം ഈ ഏതാണ് ഓഫറുള്ള ഏതാണുള്ളത്. നമ്മൾ ഓൺലൈൻ ഷോപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ആ അത് കമ്പാരിസൺ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മളപ്പോ എല്ലാ പ്രോഡക്റ്റും ഇൻഡിവിജ്വലി നോക്കി നോക്കി ഇത് പോയി നോക്കുകയാണെങ്കിൽ ഒറ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പ്രൈസ് കിട്ടുന്നുണ്ട്. നമ്മൾ രണ്ട് ചിലപ്പോൾ ഒരു ഡെലിവറി ചാർജ് കാണാം, ഇത്ര ഡോളറിൽ കുറവാണ് നമ്മൾ മേടിച്ചെങ്കിൽ ഒരു ഡെലിവറി ചാർജ്. അപ്പം അതൊരു ഫാക്ടറാണ്. മൂന്ന്, ഏത് സമയത്താണ് ഇത് ഡെലിവറി നമുക്ക് കിട്ടുന്നത്. ആ ഡെലിവറി വരുന്ന സമയത്ത് അന്ന് നമ്മൾ ആ സമയത്ത് വീട്ടിലില്ലെങ്കിൽ പിന്നെ രണ്ടാമത് റീഡെലിവറി ചെയ്യണമെങ്കിൽ അതിന്റെ എക്സ്ട്രാ കോസ്റ്റ് ഉണ്ടോ. അപ്പം അങ്ങനെ പല ഫാക്ടേഴ്സ് നമ്മൾ നോക്കാറുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ്, പ്രത്യേകിച്ച് ഗ്രോസറി ഓൺലൈൻ ഷോപ്പ് ചെയ്യുമ്പോൾ. ഓൺലൈൻ വേൾഡ് ഒരു റിസ്കി വേൾഡ് ആണ്. ഓൺലൈൻ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഐഡിയലി സാധാരണ രീതിയിൽ ക്രെഡിറ്റ് കാർഡിൽ എന്തെങ്കിലും ഫ്രോഡ് നടക്കുവാണെങ്കിൽ ബാങ്ക് നമ്മളെ കവർ ചെയ്യും. പക്ഷേ അത് നമ്മൾ ആദ്യം ഇത് പ്രൂവ് ചെയ്യണം, നമ്മൾ ഇതിന്റെ പുറകെ നമ്മൾ നടക്കണം. അതിൽ ഏറ്റവും നല്ലത്, ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ഓൺലൈൻ ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പേപ്പാൽ പോലത്തെ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ റിസ്ക് ഇല്ല നമുക്ക്. ആരും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ മോഷ്ടിക്കുന്നോ ഉള്ള പ്രശ്നമില്ല, മണി സേഫ് ആണ്, നമുക്ക് റിസ്ക് ഇല്ല. അത് അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്.
ഓക്കെ, തീർച്ചയായും. ഇനി അവസാനമായി ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ബൾക്ക് ഷോപ്പിങ്ങിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇവിടെ പല ആളുകളും പല റീറ്റെയിൽ ഷോപ്പുകളിലും പോയി ടോയ്ലറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂ, സ്നാക്സ്, ടിൻ ഫുഡ് അങ്ങനെ തുടങ്ങി പല നിത്യോപയോഗ സാധനങ്ങളും മാസത്തിൽ ഒന്നോ മറ്റോ ആയി ബൾക്കായി വാങ്ങുന്നത് കാണാം. ഇങ്ങനെ വാങ്ങിക്കുന്നത് ഇപ്പൊ സാധാരണ നമ്മൾ കോൾസിലും ആൽഡിയിലും വൂൾവർത്തിലും ഒക്കെ പോയി ഷോപ്പ് ചെയ്യുന്നതിലും ലാഭകരമാണോ?
ഇംഗ്ലീഷിൽ പറച്ചിലുണ്ട്, യു ബൈ ഇൻ ബൾക്ക് യു കൺസ്യൂം ഇൻ ബൾക്ക്. നമ്മൾ ബൾക്കായിട്ടുള്ള എന്ത് സാധനം മേടിച്ചാലും നമ്മളത് ബൾക്കായിട്ട് നമ്മളത് യൂസ് ചെയ്യും. അതാണ് ഇതിനകത്ത് ആദ്യത്തെ ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം. നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന സാധനം എസ്പെഷ്യലി ഇപ്പൊ നമ്മളൊരു വലിയൊരു പാക്കറ്റ് നമ്മൾ മേടിക്കുന്നെങ്കിൽ അത് അത് നമ്മൾ ചീപ്പായിട്ടായിരിക്കും, യൂണിറ്റ് കോസ്റ്റ് ചിലപ്പോൾ ചീപ്പായിരിക്കും, പക്ഷെ നമ്മളത് പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ അത് മോശമായി പോകുന്നതിന് മുമ്പ് തിന്നു തീർക്കുക അല്ലെങ്കിൽ ചിലവാക്കി തീർക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. പക്ഷെ അതിന് പുറമെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ലോക്കൽ സൂപ്പർ മാർക്കറ്റുകളിൽ പോയി നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുവാണെങ്കിൽ പലപ്പോഴും നമുക്ക് ബെറ്റർ ബൈ കിട്ടും. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനം ബൾക്കായിട്ട് മേടിക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ 6 മാസത്തേക്കായിരിക്കും നമ്മൾ അത് മേടിച്ചത്, പക്ഷെ അത് അത് കഴിഞ്ഞ് നമ്മൾ 2 ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിന് അതിനെക്കാട്ടിലും ചീപ്പായിട്ട് ആ സാധനം നമ്മുടെ ലോക്കൽ സൂപ്പർ മാർക്കറ്റിൽ ചിലപ്പോൾ അത് മേടിക്കാൻ പറ്റുന്നിരിക്കും. ഈ ബൾക്കായിട്ട് മേടിക്കുന്നത് പേഴ്സണലി എന്റെ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ബൾക്കായിട്ട് മേടിക്കുന്നതിലും പലപ്പോഴും ലാഭകരം നമ്മൾ ആവശ്യമുള്ള സാധനം ആവശ്യാനുസരണം മേടിക്കുന്നതാണ്. ഓസ്ട്രേലിയൻ റീറ്റെയിൽ മാർക്കറ്റ് ഇന്ന് വളരെ കോമ്പറ്റീറ്റീവ് ആണ്. അതുകൊണ്ട് രണ്ട് കമ്പനികളും മാറി മാറി ഹാഫ് പ്രൈസും അങ്ങനെയുള്ള പല പല ഓഫേഴ്സ് ഏത് സമയത്തും ഇടാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നമ്മൾ ബൾക്കായിട്ട് മേടിക്കുന്നതിൽ വലിയ അർത്ഥമില്ല, കാരണം നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പ്രൊമോഷനിൽ ആ പ്രൊഡക്റ്റ് കിട്ടും. പിന്നെ എന്തിനാ വെറുതെ ഇത് പൈസ ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന, അത്രയും പൈസ ബ്ലോക്ക് ചെയ്തതിനേക്കാളും നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പല ലോജിസ്റ്റിക് ഇഷ്യൂസ്.
ഓക്കെ, തീർച്ചയായും. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയയിലെ പലതരം ഷോപ്പിങ്ങുകളെ കുറിച്ചും ഇത്തരത്തിൽ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചും എല്ലാം ഇത്രയും കാര്യങ്ങൾ എസ് പി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ടോം ജോസഫ്.
എസ് ബി എസ് മലയാളം പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.